സുപ്രഭാതം. ജൂൺ 9. ഇന്നത്തെ ദിവസം 31 വയസ്സിൽ ആത്മഹത്യ ചെയ്ത ഒരു രാജാവിൻ്റെ ഒടുക്കത്തെ ചേത്ത് ആദ്യമേ പറയാം. ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്തുണ്ടായിരുന്ന സ്റ്റെല്ലർ മാർക്കറ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രണ്ട് പേരെ ഇങ്ങേര് തട്ടി. വിശുദ്ധ പത്രോസും പൗലോസും. യെരുസലേമിൽ നിന്നുള്ള ഏതോ ഒരു മറിയാശാരിയുടെ മകൻ തുടങ്ങി വെച്ച സ്നേഹം, സമാധാനം എന്നൊക്കെയുള്ള കുന്ത്രാണ്ടങ്ങൾ ഘോഷിച്ചുകൊണ്ടുള്ള, പാവങ്ങളിൽ വിപ്ലവാസക്തി സൃഷ്ടിക്കുന്ന ഈ വരവ് സാധനം ചക്രവർത്തിക്ക് ഒട്ടും പിടിച്ചില്ല. മാത്രമല്ല, ഇവറ്റകൾ അങ്ങേരുടെ റോമൻ ചക്രവർത്തി സ്ഥാനത്തെ തന്നെ തുരങ്കം വെക്കുമോ എന്നുള്ള വല്ലാത്ത സംശയവും അങ്ങേരെ അലട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വലിയൊരു തീപിടുത്തമുണ്ടാവുന്നത്. അത് വളരെ സൗകര്യമായി വന്നു. അതിൻ്റെ പഴി മുഴുവനും ഇവന്മാരുടെ തലയിൽ ചുമത്തിയിട്ട് പട്ടാളത്തെ കൊണ്ട് അവരെ കൂട്ടമായി പിടിച്ചുകൊണ്ട് പോയി കശാപ്പാക്കി തൻ്റെ രഥ മത്സരങ്ങൾ നടത്തിയിരുന്ന സർക്കസ് മൈതാനത്തിൽ. പണ്ട് ചതുപ്പ് നിലമായിരുന്ന ഏഗർ വത്തിക്കാനസ് എന്ന ഇടം മണ്ണിട്ട് പൊക്കിയുണ്ടാക്കിയ നീറോയുടെ സർക്കസ് അറീന നിലനിന്നിരുന്ന സ്ഥാനത്താണ് ഇന്ന് ക്രിസ്തീയരുടെ ചക്രവർത്തിയായ പോപ്പിൻ്റെ സിംഹാസനം ഇരിക്കുന്നത്, സെയിൻ്റ് പീറ്റേഴ്സ് ബസലിക്ക. നീറോ മരിച്ച് ഏകദേശം 200 ശേഷം ക്രിസ്തീയരുടെ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പള്ള പോലെ ആളി പടർന്നു വളർന്നപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും മാമോദീസ മുങ്ങിയിട്ട് പഴയ വീനസ്, ജൂപ്പിറ്റർ, സീയസ്, അപ്പോളോ എന്നിവരെ വിട്ട് യേശു ക്രിസ്തുവിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് അമ്മ ഹെലനായെ അതിൽ ചേർത്തപ്പോൾ അമ്മച്ചി യേശുവിനെ തിരക്കി നേരെ പിടിപ്പിച്ചു പലസ്തീനിയൻ രാജ്യത്തിലേക്ക്. അവിടെ എത്തിയ ഹെലന എങ്ങനെയൊക്കെയോ ഭഗീരഥ പ്രയത്നങ്ങൾ വഴി പലയിടത്ത് പട്ടാളക്കാരെ കൊണ്ട് കുഴി മാന്തി ഒടുവിൽ പൊക്കിയെടുത്തു യേശുവിനെ ക്രൂശിച്ച ഒറിജിനൽ കുരിശ്. ഹെലന അമ്മച്ചി ഓടി നടന്ന് പണിത പള്ളികളിലെല്ലാം ഈ കുരിശിൻ്റെ കഷ്ണം ചേർത്ത് അവിടെയെല്ലാം കുരിശുകൾ സ്ഥാപിച്ചു. അങ്ങനെയാണ് കുരിശ് ക്രിസ്തീയ പ്രതീകമാകുന്നത്, ഒന്നാന്തരം ഐക്കോൺ. ആരംഭത്തിൽ സ്ലീഹന്മാർ യഹൂദരെ മാത്രമാണ് ക്രിസ്തീയരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോൾ രംഗത്തെത്തുന്നത്. ക്രിസ്തുവിനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, പണ്ട് ക്രിസ്തീയരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഫറീസിക്കാരൻ സോള് മാനസാന്തരപ്പെട്ട് പേര് മാറ്റിയ പോൾ. പുള്ളിക്കാരൻ തല തെറിച്ച് മാർക്കറ്റിംഗ് തുടങ്ങി. യഹൂദരല്ലാത്തവരെയും മാർഗം കൂട്ടാൻ സിറിയ, റോം, ഗ്രീസ്, കൈറോ, ബാബിലോണിയ എന്നിങ്ങനെ സമീപത്തുള്ള രാജ്യങ്ങളെല്ലാം പോയി പ്രചരണം തുടങ്ങി. ഒരു സാധനം വിറ്റഴിയാൻ അതിൻ്റെ USP, അതായത് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, ഊന്നി പറയണം എന്നാണ് സെയിൽസുകാർ ഉപദേശിക്കുന്നത്. പശ്ചാത്തപിച്ചാൽ മതി, ദൈവം പൊറുക്കും എന്നുള്ള USP സാധാരണക്കാരെ നന്നായി ആകർഷിച്ചു. An eye for an eye വേണ്ട, U-turn അനുവദനീയമാണ്, ദൈവം കാരുണ്യവാനാണ്, അല്ലാതെ സീയൂസ്, അപ്പോളോ പോലെ മൂശേട്ടകളല്ല എന്നുള്ള മധുരിക്കുന്ന വാഗ്ദാനങ്ങൾ വഴി നന്നായി മാർക്കറ്റ് ഷെയർ പിടിക്കാൻ സാധിച്ചു. അക്കാലത്തെ പ്രധാന 5 ഇത് പടർന്നു പിടിച്ചു. യെരുസലേം, അലക്സാൻഡ്രിയ, അന്ത്യോക്, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ. താമസിയാതെ കോമ്പറ്റീഷൻ എത്തി വാളുമായി. വടക്കേ ആഫ്രിക്കയിൽ നിന്നും പുതിയ പ്രോഡക്റ്റ് ഇസ്ലാം. റോക്കി 1, റോക്കി 2 പോലെയുള്ള സിനിമാ സീക്വൽസ് മാതിരി ക്രൂസൈഡ് 1, ക്രൂസൈഡ് 2 എന്നിങ്ങനെ പുറകെ 8 നടത്തി. ഒടുവിൽ രണ്ട് കൂട്ടരും അണച്ച് മടുത്ത് നിർത്തി. പക്ഷെ വൈരാഗ്യം ഉള്ളിൽ കെടാതെ നിന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ റോമും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിൽ അടിച്ച് രണ്ട് വഴിക്കായി. റോമൻ കാത്തലിക്കും ഈസ്റ്റേൺ ഓർത്തഡോക്സും. ഒരു ഉപമ ഇവിടെ കയറ്റിക്കോട്ടെ. യേശുക്രിസ്തു വളരെ മുൻപ് യെരുസലേമിൽ തുടങ്ങിയ വിശ്വാസ സമ്പ്രദായം കുറേ കാലം പിന്നിട്ടപ്പോൾ മൂവാറ്റുപുഴക്കാരൻ ഒരു K.M. ജോർജ് കോട്ടയത്ത് തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ അതേ സ്വഭാവഗുണം പ്രദർശിപ്പിച്ചു. വളരുന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്തു. വെറുതെ ഒന്ന് കൈവിരലിൽ എണ്ണാൻ നോക്കാം. സീറോ മലബാർ, ലാറ്റിൻ, ക്നാനായ, യാക്കോബ ക്നാനായ, റീത്ത്, കൽദായ, യാക്കോബ മെത്രാങ്കക്ഷി, യാക്കോബ ബാവാക്കക്ഷി, സാൽവേഷൻ ആർമി. ഒന്ന് ശ്വാസം എടുത്തോട്ടെ. മാർത്തോമ, CSI, CMS, LMS, പെന്തിക്കോസ്, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, യഹോവയുടെ സാക്ഷി. ഇത് വെറും 1 കോടി ജനങ്ങളെ വെച്ചോണ്ടാണ്. ഇപ്പോൾ 1,000,000,000 ക്രിസ്തീയരുള്ള ഗ്രീസ്, ഈജിപ്ത്, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ എത്ര ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണ്ടാവുമെന്ന് യേശുക്രിസ്തുവിന് മാത്രം അറിയാം. എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാദത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ